بسم الله الرحمن الرحيم قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد. نعم لك عجنة كلاس لبن സൂറത്ത് അബസയുടെ തുടക്കഭാഗമാണ് വിശദീകരിച്ചത്. അബസ വതവല്ല അൻജാഅഹുൽ അഅ്മാ എന്ന് തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ തുടക്കഭാഗങ്ങൾ, എന്നിട്ട് പിന്നെ കല്ല ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ ഫീ സുഹഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ എന്നതുവരെ നമ്മൾ പറഞ്ഞു അല്ലേ, വിശദീകരിച്ചു പറഞ്ഞില്ല. കല്ല ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് തന്നെ കല്ല ഇന്നഹാ തദ്കിറ. കല്ല എന്ന് പറഞ്ഞെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? ആ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താല്പര്യമുള്ള ആളുകളെ അവഗണിച്ച് താല്പര്യമില്ലാത്ത ആളുകൾ അതേപോലെ തന്നെ പ്രയോജനപ്പെടാത്ത ആളുകൾ അവർക്ക് നേരെ തിരിയേണ്ട ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ ഇന്നഹാ തദ്കിറ. ഈ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങൾ അത് ഉത്ബോധനം. ഫമൻ ശാഅ അതുകൊണ്ട് ആര് ഉദ്ദേശിക്കുന്നുവോ ദക്കറ അവൻ എന്ത് ചെയ്യാം? ആ ഉത്ബോധനം ഉൾക്കൊള്ളാം, ഉത്ബോധനം ഉൾക്കൊള്ളാം. അവിടെ ഫമൻ ശാഅ ദക്കറ ഉദ്ദേശിക്കുന്നവന് ഉത്ബോധനം ഉൾക്കൊള്ളാം എന്ന് പറഞ്ഞാല് വേണ്ടവന് സ്വീകരിക്കാം, വേണ്ടവനത്തോന് തിരസ്കരിക്കാം എന്നൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ അത് അതിന് ഒരു തഹീറിനുള്ള ഇഷ്ടമുള്ളവന് സ്വീകരിച്ചോട്ടെ, ഇഷ്ടമുള്ള ഒഴിവായിക്കോട്ടെ എന്ന് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമല്ല അവിടെ. പിന്നെ അതൊരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. ഫമൻ ശാഅ ദക്കറ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവൻ ഉൾക്കൊള്ളട്ടെ, ഉത്ബോധനം ഉൾക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളണം എന്നുള്ള എന്താണ് ആ ഒരു താക്കീതാണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനാകുന്ന വചനങ്ങളിലൂടെ ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ തള്ളാനും കൊള്ളാനുമുള്ള എന്തില്ല അവസരമില്ല, അത് ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫല്യുമിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഹഖ് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ആകതായി, അതുകൊണ്ട് ഫമൻ ശാഅ ഫല്യുമിൻ ഉദ്ദേശിക്കുന്നവന് സ്വീകരിക്കാം, വമൻ ശാഅ ഫല്യക്ഫുർ ആരുദ്ദേശിക്കുന്ന അവനെ അവിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ തീർന്നില്ല. പിന്നെയോ ഇന്ന അഅതദിനാ ലിൽബാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമൂൽ യശ്വിൽ വുജൂഹ് ബിസ ശറാബ് വസാഅത് മുർതഫഖ അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ആര് തന്റെ ഉദ്ദേശത്തെ മുഖവിലൊക്കെ എടുത്തിട്ട് വേണ്ടെന്ന് വെച്ചോ, അവിശ്വസിച്ചോ, അവൻ എന്ത് കാത്തിക്കുന്നുണ്ട്? ഇന്ന അഅതദിനാ ലിൽബാലിമീന നാറൻ, അക്രമികളാണവർ, അവർക്ക് നാം നരകത്തീനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അഹാത ബിഹിം സുറാദിഖുഹ ആ നരകത്തീന്റെ കൂടാരം അതവരെ എല്ലാവരെയും വലയം ചെയ്യും, അക്രമികൾ വലയം ചെയ്യും. അങ്ങനെ ഒരു നരകത്തീയുണ്ട് അവിശ്വസിച്ചാൽ എന്ന ബോധത്തിൽ വേണം എന്ത് ചെയ്യാൻ, ഉദ്ദേശിക്കുന്നവന് അവിശ്വസിക്കാൻ. അപ്പൊ ഇവിടെ ഫമൻ ശാഅ ദക്കറഹു ഉദ്ദേശിക്കുന്നവൻ ഉത്ബോധനം ഉൾക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കാത്തവരെ തിരസ്കരിക്കാൻ അവസരമുണ്ട്. പക്ഷെ ആ ഈ പറച്ചിൽ എന്താണ് മനുഷ്യാദക്കര എന്ന് പറഞ്ഞാൽ അത് ആ ഉത്ബോധനം അവൻ ഉൾക്കൊള്ളട്ടെ എന്നുള്ള ഒരു ആഹ്വാനാണ്. ഇപ്പൊ മനുഷ്യാദക്കരം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങൾ അതിൽ പിന്നെ ഒരു മോശമായ സ്പർശനമോ അതേപോലെ തന്നെ അതിൽ പിന്നെ ഒരു കൈകടത്തലോ കോട്ടി മാട്ടലോ ഇതൊന്നും എന്തല്ല, അത് പരിഭാവനാണ്. ആ പരിഭാവനമായ വചനങ്ങൾ ഉള്ളത് എവിടെയാണ്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എവിടെയാണ്? ഫി സുഹഫിൻ മുകറമത്തിൻ മർഫുഅത്തിൻ മുതഹറ ഫി സുഹഫിൻ മുകറമ ആദരിക്കപ്പെടുന്ന ഏടുകളിലാണ്. മർഫുഅത്തിൻ നമ്മ ദാതു റഫിഅ റിഫ ഉന്നതസ്ഥാനമായ പിന്നെ ഏടുകൾ. മുതഹറത്തിൻ എന്നാൽ പരിശുദ്ധമായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവിശുദ്ധമായ കൈകളുടെയും സ്പർശനങ്ങൾ ഏൽക്കാത്ത വിധം അത്യാദരണീയമാണ്, സംശുദ്ധമാണ് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ. അതുള്ളത് ബിഐദി സഫറത്തിൻ കിറാമിൻ ബററ, ആരുടെ കൈകളിലാ? ബിഐദി സഫറ, സഫറ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മലക്കുകളാണ് അല്ലെ. നമ്മൾ പറഞ്ഞു മലക്കുകൾക്ക് എന്തുകൊണ്ടാണ് സഫറ എന്ന് പേരിട്ടത്? എന്തുകൊണ്ടാ? ഒന്ന്, മലക്കുകൾ ആരാണ്? എഴുത്തുകാരാണ്. എഴുതപ്പെട്ട ഏടുകൾക്ക് അസ്ഫാറ എന്ന് പറയും, അസ്ഫാറ എന്ന് പറയും. സഫറ എന്ന് പറഞ്ഞാൽ എഴുതുന്ന മലക്കുകൾ എന്നർത്ഥത്തിൽ, അതേപോലെ സഫറ എന്ന് പറയും ദൂതന്മാരെന്നർത്ഥത്തിൽ. വാസിത്ത, അള്ളാഹുവിൽ നിന്ന് നമ്മളിലേക്കുള്ള വാസിത്തയാണ് അല്ലെങ്കിൽ പ്രവാചകനിലേക്കുള്ള വാസിത്തയാണ് അവര് മലക്കുകൾ. ആ അർത്ഥത്തിൽ സഫറ എന്ന് പറയും. മനസ്സിലായോ? ഏതായാലും സഫറ എന്ന് പറഞ്ഞാൽ ആരാണ്? മലക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദി യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബി സഫറത്തിൽ കിറാമിൽ ബററ. എന്താ എന്തതിന്റെ മാന? വല്ലദി യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നവൻ, വഹുവ മാഹിറുൻ ബി നൈപുണ്യത്തിൽ, നിപുണനായി ഖുർആൻ ഓതുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിപുണനായിട്ട് ഖുർആൻ ഓതുന്നവൻ എന്ന് പറഞ്ഞാൽ ആ നല്ല സുന്ദരമായി പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി. മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മഅസ്സഫറ അവൻ സഫറത്തിനോടൊപ്പമായിരിക്കുന്നതാണ്. അൽ കിറാമിൽ ബററ, മാന്യന്മാരും പുണ്യവാന്മാരുമായ സഫറയോടൊപ്പം. സഫറ എന്ന് പറഞ്ഞാൽ അവിടെ എന്താർത്ഥം? മലക്കുകളാണ് അല്ലേ. അപ്പോ മാന്യന്മാരായ പുണ്യാളന്മാരായ മലക്കുകളോടൊപ്പമായിരിക്കും നൈപുണ്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഫറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? മലക്കുകളാണ്. ബിഐദി സഫറ, അള്ളാന്റെ ഈ ആയത്തുകൾ അത് മലക്കുകളുടെ കരങ്ങളിലാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ കിറാമിൻ ബററത്തിൻ, കിറാം എന്ന് പറഞ്ഞാൽ ആ മുക്കറമീൻ ആദരണീയരായ മലക്കുകൾ. ബററത്തിൻ എന്നാൽ എന്താ? ആ പുണ്യാത്മാക്കളായ മലക്കുകൾ. മനസ്സിലായി? അവരിൽ നിന്ന് തെറ്റുകൾ വരൂല, അവരിൽ നിന്ന് പുണ്യമേ വരൂ, അവർ അനുഗ്രഹീതരാണ്. അപ്പൊ അങ്ങനെയുള്ള മലക്കുകളുടെ കൈകളിലാണ് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ഉള്ളത്. ആ വചനങ്ങൾ മലക്കുകളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുന്നത്. അത് തസ്കീറത്താണ്, ഉത്ബോധനമാണ്. അതുകൊണ്ട് ആരുദ്ദേശിക്കുന്നു അവൻക്ക് ആ ഉത്ബോധനം ഉൾക്കൊള്ളാം, സ്വീകരിക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം. എന്തിനാണ് അത് പറഞ്ഞത്? ഈ ഉത്ബോധനം അത് ഒരു വിഭാഗത്തെ അവഗണിച്ച് വേറെ വിഭാഗത്തോട് ഇങ്ങനെ അവരിലേക്ക് ചെലുത്തേണ്ടുന്ന, നിർബന്ധിച്ച് ഏൽപ്പിക്കേണ്ടുന്ന, മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതെ ഒരു വിഭാഗത്തെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർക്ക് നൽകേണ്ടുന്നൊരാവശ്യമില്ല എന്നുള്ളത് അറിയിക്കണം. എന്ന് പറഞ്ഞാൽ അവർക്കില്ല എന്നുള്ളതല്ല, അവർക്കും ഉണ്ട്. പക്ഷേ എന്താ അവരുത്? ഒരു വിഭാഗത്തെ വിഗണിച്ചുകൊണ്ടും അവർക്ക് നേരെ വിമുഖനായിക്കൊണ്ടും ആവരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തുടർന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഈ നിഷേധ മനസ്ഥിതിയാണ്. അതിനാ നിഷേധ മനസ്ഥിതി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചികിത്സിക്കാൻ. കാരണം അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന് പറയുന്ന വ്യക്തി ബ്ലൈൻഡാണ്. അന്നത്തെ ആ അവിടുത്തെ സാമൂഹിക സ്ഥിതിയിൽ അദ്ദേഹം അല്പം ഒരു പിന്നെ പരിഗണനീയനായിരുന്നില്ല, മനസ്സിലായി. അതേസമയം അബൂജഹൽ, ഉമയ്യ, ഉബൈയ്, ഉത്ബ, ഷൈബ പിന്നെ തുടങ്ങിയവർ, അൽ വലീദ് ഇബ്നു മുഗീറ തുടങ്ങിയവരൊക്കെ അവരൊക്കെ മുഖ്യന്മാരാണ്, പ്രമുഖന്മാരാണ്, മനസ്സിലായില്ലേ. എന്നിട്ട് അവർ നിഷേധിക്കാൻ, അവർ നിഷേധികളാണ് വിശ്രിഷ പരലോകത്തെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സാഹചര്യത്തിലാണല്ലോ ഈ ആയത്തുകൾ ഇറക്കിയത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറയണം, ഖുതിലൽ ഇൻസാൻ മാ അക്ബർ മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسره ثم اماته فاقبره ثم اذا شاء انشره قتل الانسان എന്താ ഖുതിലൽ ഇൻസാൻ? മനുഷ്യർ ഖുതിലെന്ന് പറഞ്ഞാൽ ലുഇന, ശപിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉഹ്ലിക നശിപ്പിക്കപ്പെട്ടു. കുത്തിലൽ ഇൻസാൻ മനുഷ്യൻ ശപിക്കപ്പെട്ടു. കുത്തില എന്ന് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നവർക്കൊക്കെ ലുഴീന എന്നർത്ഥമാണ്, ശപിക്കപ്പെട്ടു എന്നർത്ഥം. ശപിക്കപ്പെടാൻ കാരണമുണ്ട്, എല്ലാ മനുഷ്യരും അല്ല, പിന്നെയോ ചില മനുഷ്യരാണ്. മാ അക്ബറഹു ഉണ്ടാ, ഈ സ്വഭാവമുള്ള മനുഷ്യരാണ്. മാ അക്ബറ, മാ അക്ബറ എന്ന് പറഞ്ഞാൽ ഈ സീഗ, ഇതിന് പറയാ തഅജ്ജുബിന്റെ സീഗ എന്ന് പറഞ്ഞു. അവന്റെ നിഷേധം എത്രമാത്രമാണ് എന്ന അർത്ഥത്തിൽ, അവന്റെ നിഷേധം എത്രമാത്രമാണ്, അല്ലെങ്കിൽ അവന്റെ അവിശ്വാസം എത്രമാത്രമാണ്. മാ അക്ബറ, മാ അക്ബറഹു, അവന്റെ നിഷേധിക്കൽ, അക്ബറ എന്നാണ് നിഷേധിച്ചു, അത് എത്രമാത്രമാണ്. മാ ഇവിടെ തഅജ്ജുബിന്റെ മാ എന്ന് പറയും. അപ്പോ ഖുത്തിലൽ ഇൻസാൻ, മനുഷ്യൻ ശപിക്കപ്പെട്ടു, അല്ലെങ്കിൽ ശപിക്കപ്പെടട്ടെ, അവന്റെ എതിരിൽ ദുആയാണ്. മാ അക്ബറഹു, അവന്റെ നിഷേധം എത്രമാത്രമാണ്, അവന്റെ നിഷേധം എത്രമാത്രമാണ്, അവൻ അവിശ്വസിക്കുന്നത് എത്രമാത്രം എന്നർത്ഥത്തിൽ. അല്ലെങ്കിൽ ഇവിടെ മാ ചോദ്യത്തിനുള്ള, ചോദ്യം ചോദിപ്പിക്കാനുള്ള മാ ഇസ്തിഫാം എന്ന് പറയില്ലേ. കൂത്തലൽ ഇൻസാൻ, മനുഷ്യൻ നശിപ്പിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ മനുഷ്യൻ ശപിക്കപ്പെടട്ടെ. മാ അക്ബറഹു, എന്തിനെയാണ് അവൻ നിഷേധിക്കുന്നത്. മാ അക്ബറഹു, എന്തിനെയാണ് അവൻ നിഷേധിക്കുന്നത്, എന്തിനാണ് നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവന്റെ നിഷേധം. ആശ്ചര്യത്തിൽ എന്താണ് അവന്റെ നിഷേധം, എന്തിനാണ് അവൻ നിഷേധിക്കുന്നത്. പരലോകത്തെ നിഷേധിക്കുന്നു, പരലോകത്തിൽ അവനെ അവിശ്വസിക്കുന്നു, റസൂലിൽ അവിശ്വസിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ അവിശ്വസിക്കുന്നു, അള്ളാഹുവിൽ അവിശ്വസിക്കുന്നു, ഇതിലൊക്കെ അവൻ എന്തിയുണ്ട്, അവിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂത്തിലൽ ഇൻസാൻ, മനുഷ്യൻ ശപിക്കപ്പെടട്ടെ. ഈ ശപിക്കൽ ഒരു മുന്നറിയിപ്പാണ്, താക്കീതാണ് അല്ലേ, താക്കീതാണ്. ലുഴീന എന്ന് അതിനൊരു വേർഡുണ്ട്, പദുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല കുത്തില എന്നാ പറഞ്ഞത്. ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭീഷണി, അല്ലെങ്കിൽ ഏറ്റവും കടുത്ത ഭീഷണി എന്താ, അന്നെ കൊല്ലും എന്നുള്ളതാണ് അല്ലേ. അതാണ് ഏറ്റവും പേടിപ്പെടുത്താൻ ഇവിടെ ഉള്ളത്, അന്നെ ഞാൻ കൊല്ലും എന്നുള്ളത്. അതാണ് മനുഷ്യരെ പേടിപ്പിക്കാനുള്ള ഏറ്റവും ഡോസ് കൂടിയ പ്രയോഗം അല്ലേ. ആ പ്രയോഗം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഇവിടെ ഭീഷണിപ്പെടുത്താൻ സ്വീകരിച്ചത്. ശപിക്കുക എന്നുള്ളതിന് കുത്തില എന്ന് പ്രയോഗിച്ചത് എന്തുകൊണ്ട്? അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഭാഷാ ശൈലികളെ വിശകലനം ചെയ്ത, വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഒരു പേടി, അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഭീഷണിപ്പെടുത്തൽ അത് വളരെ ശക്തമായ രീതിയിലാണ് എന്നുള്ളത് അറിയിക്കാനാണ്. കുത്തിലൽ ഇൻസാനു, കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നുള്ള അർത്ഥം അല്ലെ, അതാണ് പറഞ്ഞത്. കുത്തില എന്ന് പറഞ്ഞാൽ അർത്ഥം കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശാർത്ഥം എന്താണ്? ലുഴീന, ശപിക്കപ്പെട്ടു എന്നാണ്. എന്തിനാണ് ലുഴീന എന്ന് പ്രയോഗിക്കേണ്ടടുത്ത് കുത്തില എന്ന് പ്രയോഗിച്ചത്? ആ ഒരു അള്ളാഹുവിൽ നിന്നുള്ള ഭീഷണി, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു പിന്നെ താക്കീത്, അത് അതിഗൗരവമാണ് എന്നുള്ളത് ബോധ്യപ്പെടാനാണ്. കുത്തിലൽ ഇൻസാൻ, മനുഷ്യർ അവർ ശപിക്കപ്പെട്ടു. മാ അക്ബറഹു, മനുഷ്യന്റെ നിഷേധം, അവിശ്വാസം, അത് എത്രമാത്രം കടുത്തതാണ്, എത്രമാത്രമാണ്. മനുഷ്യൻ അള്ളാഹുവിൽ, പരലോകത്ത്, അതേപോലെ തന്നെ റസൂലിൽ, ആയത്തുകളിലൊക്കെ നിഷേധം അവന്റെ അഹങ്കാരം കൂടിയാണ്, അവന്റെ അഹങ്കാരമാണ്. അത് അഹങ്കരിച്ചുകൊണ്ടാണല്ലോ മനുഷ്യന്മാരെ എന്ത് ചെയ്യുന്നത്, കളവാക്കുന്നത്, കളിയാക്കുന്നത്. അള്ളാഹിനെ കളിയാക്കുന്നുണ്ട് അല്ലേ, അതേപോലെ റസൂലിനെ കളിയാക്കുന്നുണ്ട്, അതേപോലെ ആയത്തുകളെ കളിയാക്കുന്നുണ്ട്, പരലോകത്തെ കളിയാക്കുന്നുണ്ട്. മനസ്സിലായി? വിശിഷ്യ ഇവിടെ മുൻ സൂചിപ്പിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഉമയ്യത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഉബൈയിനെ കുറിച്ച് പറഞ്ഞില്ലേ, വലീദ് ബിൻ മുഗീറയെ കുറിച്ച് പറഞ്ഞില്ലേ, അബൂജഹലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവരൊക്കെ അറിയപ്പെട്ട പരിഹാസികളാണ്. അവരൊക്കെ കളവാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവിശ്വസിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെയോ ആ പരിഹസിച്ചുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ സൂറത്ത് മുദ്ദസ്സർ എടുത്ത് പറഞ്ഞു, അലൈഹ തിസ്അത്താശർ, നരകത്തീന് കാവൽക്കാരായിട്ട് 19 മലക്കുകളുണ്ട്, 19 മലക്കുകളുണ്ട്. അപ്പൊ അബൂജഹൽ പറയാണ്, 18 ആളെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ബാക്കി ഒരാളുണ്ടല്ലോ, അയാളെ ഖുറൈശികൾ ഞങ്ങളെല്ലാരും കൈകാര്യം ചെയ്താൽ മതി, നരകത്തിൽ നമ്മൾ വീണാലും നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് കരകയറാം. നരകത്തിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടാൽ അതിന് 19 പാറാവുകാരാണ് നരകത്തിന് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ അവിടെ പ്രതിപാദ്യം. അപ്പൊ അബൂജഹലിന്റെ പ്രതികരണം, 18 ആളെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഒരാളെ നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കിയുള്ളവർ അല്ലെ. ഇത് കളവാക്കലുമാണ്, പരിഹസിക്കലുമാണ്, മനസ്സിലല്ലേ. വിശുദ്ധ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ അസാതീറുൽ അവലി, എന്താ അസാതീറുൽ അവലി, പൂർവികരുടെ പൗരാണിക ഇതിഹാസങ്ങളാണ്, കഥകൾ ഇങ്ങനെയാണ്. കളവാക്കൽ മാത്രമല്ല, പിന്നെയോ അതിനെ കളിയാക്കി കൂടി പരിഹസിക്കൂടി ചെയ്യാൻ. അപ്പോ ഈ അതുകൊണ്ടാണ് ഈ തഅജ്ജുബിന്റെ ശൈലി, മാ അക്ബറഹു, എന്തൊരു കള പിന്നെ നിഷേധിക്കലാണ്, എന്തൊരു അവിശ്വസിക്കലാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ശപിക്കപ്പെടട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പെരുമാറാൻ മനുഷ്യന് യോഗ്യന, മനുഷ്യൻ യോഗ്യന. മനുഷ്യൻ ആരാണ്? മിൻ അയ്യി ശൈഇൻ ഖലഖഹു, മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസറ. മിൻ അയ്യി ശൈഇൻ, എന്താ മിൻ അയ്യി ശൈഇൻ? ഏതൊരു വസ്തുവിൽ നിന്നാണ്? ഏതൊരു വസ്തുവിൽ നിന്നാണ്? അയ്യു ചെയ്യുന്ന ഏതൊരു വസ്തു, മിൻ അയ്യി ശൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്? ഖലഖഹു, ഖലഖ അല്ലാഹു അവനെ സൃഷ്ടിച്ചത്, ഖലഖ അല്ലാഹു സൃഷ്ടിച്ചു ഹു അവനെ. ഏതൊരു വസ്തുവിൽ നിന്നാണ് അല്ലാഹു ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഏതിൽ നിന്നാണ് സൃഷ്ടിച്ചത്? അല്ലാഹു അത് വിശദീകരിക്കുകയാണ്. ആദ്യം ചോദ്യ രൂപത്തിൽ ഏതൊന്നിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനാ ചോദ്യം? മനുഷ്യന്മാരെന്ന് ശ്രദ്ധിക്കാനാണ്. ഏതിൽ നിന്നാ സൃഷ്ടിച്ചത്? മിൻ നുത്ഫതിൻ, എന്താ മിൻ നുത്ഫതിൻ? ബീജത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നുത്ഫ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് വെള്ളത്തിനൊക്കെയാണ് പറയാം, അതിന്റെ സ്ഫുടഭാഷയും അതാണ്. സ്ഫുടഭാഷയല്ല, അതിന്റെ ഭാഷ അടിസ്ഥാനം അതാണ് നുത്ഫ. പിന്നെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട പിന്നെ ബീജഗണം അതത്ര വളരെ കുറച്ചത്, കുറച്ചല്ലേ? ആ കുറച്ച് എന്നുള്ളത് അറിയിക്കാനാണ് അവിടെ കോടാനുകോടി ശുക്ലാണുക്കളിൽ ഒരു ശുക്ലാണുവാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യുന്നത്, കാരണീഭവിക്കുന്നത് പുരുഷനിൽ നിന്ന്, മനസ്സിലായി? അപ്പൊ ആ ഒരു വിഷയം കൂടി അറിയാനാണ് ഈ പ്രയോഗം. മിൻ നുത്ഫതിൻ, നുത്ഫയിൽ നിന്നാണ് ഖലഖഹു, എന്താ ഖലഖഹു, അവനെ അള്ളാഹു സൃഷ്ടിച്ചത്. മിൻ നുത്ഫതിൻ, നുത്ഫയിൽ നിന്ന് ഖലഖ അള്ളാഹു സൃഷ്ടിച്ചു ഹു അവനെ, മനുഷ്യനെ. ഫ അതിൽ പിന്നെ ഖദ്ദറഹു, ഖദ്ദറഹു അവനെ അവനെ നിർണയിച്ചു, അവന് വിധി നിർണയം നടത്തിയതാണ്. ഫഖദ്ദറഹു എന്ന് പറഞ്ഞാൽ അവന് വിധി നിർണയം നടത്തി, സൃഷ്ടിച്ചതിൽ പിന്നെ വിധി നിർണയം നടത്തി. സുമ്മ പിന്നീട് അസ്സബീല യസ്സറഹു, അസ്സബീൽ മാർഗം, മാർഗത്തെ യസ്സറ അല്ലാഹു എളുപ്പമാക്കി ഹു അവന്. സുമ്മ സൃഷ്ടിച്ചു, വിധി നിർണയം നടത്തി, അതിൽ പിന്നെ മാർഗത്തെ യസ്സറഹു അല്ലാഹു തരപ്പെടുത്തി എളുപ്പമാക്കി, സഹലഹു എന്നർത്ഥത്തിൽ. സുമ്മ സബീല യസ്സറ എന്ന് പറഞ്ഞാൽ സുമ്മ തരീഖ സഹലഹു. ഈ മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ എന്നുള്ള ഈ പിന്നെ വിശുദ്ധ ഖുർആനെ വിശദീകരിച്ച ചില മുഫസ്സിരീങ്ങൾ ഈ അഹങ്കാരത്തിന് കിബിറിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആണ് ഈ വചനം എന്നാണ്. മിൻ നുത്ഫതിൻ ഖലഖഹു, കാരണം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല കിബിറന്മാരെയാണ് പരാമർശിക്കുന്നത്. കിബിറിന് ഏറ്റവും വലിയൊരു ചികിത്സയാണിത് നുത്ഫയിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത്. അതിൽ ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും, മനസ്സിലായോ? ഈ പിന്നെ അബ്ദുള്ള ഇബ്നു ഷഖീർ എന്ന് പറഞ്ഞ താബിഈങ്ങളിലെ ഒരു പണ്ഡിതുണ്ട്, അബ്ദുള്ള ഇബ്നു ഷഖീർ. ഈ അബ്ദുള്ള ഇബ്നു ഷഖീറിന്റെ അടുക്കൽ പിന്നെ ഒരു അമീർ, അബ്ദുള്ള ഇബ്നു ഷഖീർ വലിയ പണ്ഡിതനാണ്, ഒരു അമീർ പിന്നെ ഞാൻ ആരാണെന്ന് നിനക്കറിയോ ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോന്ന്, മൂപ്പര് അമീറല്ലേ, അപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് അബ്ദുള്ള ഇബ്നു ഷഖീറിനോട്. അപ്പോൾ അബ്ദുള്ള ഇബ്നു ഷഖീർ പ്രതികരിക്കാനും, ഞാൻ ആരാണ് എന്ന് എനിക്കറിയുന്നത് പോലെ നിങ്ങൾ ആരാണ് എന്നുള്ളതും എനിക്കറിയാം, ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാം, അതേപോലെ നിങ്ങൾ ആരാണെന്നുള്ളത് എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞ എന്താണ്, അബൂ കൽ ബഈദ് അല്ലെങ്കിൽ ജദ്ദു കൽ ബഈദ് മിൻ തുറാബിൻ ബലി വ അബൂ കൽ ഖരീബ് മിമ്മാ ഇമ്മഹീൻ വ അൻത ഖറജ്ത മിൻ മജ്റൽ ബൗലൈനി മർറതൈൻ കുൻത ഫി അവ്വലിൽ അംരി നുതുഫത്തുൻ മദിറ വ ഫി ആഖിറിൽ അംരി ജീഫത്തുൻ ഖദിറ وتحمل بين هاتين الفترتين العذيره العذيره نورنال എന്താ ഇതിന്റെ മാന എന്നറിയോ? അമീറിനോട് മുത്തറഫ് ഇബ്നു അബ്ദുള്ള അഷ്ഖീർ, അബ്ദുള്ള അഷ്ഖീർ എന്ന് പറഞ്ഞാൽ മുത്തറഫ് ഇബ്നു അബ്ദുള്ള അഷ്ഖീർ പറയാണ്, എന്നെ അറിയുന്നത് പോലെ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ആരാണെന്നറിയോ? നിങ്ങളുടെ ദൂരെ വല്യാപ്പ മണ്ണിൽ നിന്നാണ്, അടുത്ത വാപ്പ നിസ്സാരമായി ഗണിക്കപ്പെടുന്ന വെള്ളത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തിൽ നിന്നാണ്. നിങ്ങളുടെ വാപ്പ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിൽ നിന്നാണ്. നിങ്ങൾ രണ്ട് തവണ മൂത്രവിസർജനം നടത്തുന്ന വഴിയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് വാപ്പാന്റെ ബീജസ്ഖലനം, അത് ഏതിലൂടെയാണ്? മൂത്രവിസർജിക്കുന്നിടത്താണ്. അല്ലെ. പിന്നെ പ്രസവിച്ച് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് ഉമ്മ മൂത്രവിസർജനം നടത്തുന്ന ആ ഭാഗത്തൂടെയാണ്. അപ്പൊ രണ്ടു തവണ നിങ്ങൾ പിന്നെ ആ വഴിയേനെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നിങ്ങൾ നുതുഫത്തുൻ ഖദിറ മനുഷ്യന്മാരെ വിനമ്ലേച്ഛമായി കാണുന്ന ബീജായിരുന്നു നിങ്ങൾ. ആദ്യം നിങ്ങൾ ബീജായിരുന്നു. ഇനി നിങ്ങൾ ജീഫത്തുൻ മദിറയാകും, ദുർഗന്ധം വമിക്കുന്ന ശവം ഒരു കാലത്ത്. പിന്നെ ഈ നുതുഫത്തുൻ ഖദിറയുടെയും ജീഫത്തുൻ മദിറയുടെയും ഇടയിൽ നിങ്ങൾ തഹ്മിലു മാ ബൈന ദാലിക അൽ അദിറ, നിങ്ങളെ പള്ളന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അദിറത്താണ്. അതെന്താ? കാഷ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോ തുടക്കത്തിൽ മനുഷ്യന്മാർ വർജ്യമായി കാണുന്ന നുതുഫ, ഒടുക്കത്തിൽ മനുഷ്യന്മാർ മൂക്കുപത്തുന്ന ജീഫത്ത് ശവം അല്ലേ. ശവം കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മനുഷ്യന്മാർ മൂക്കുത്തിയിട്ട് എടുക്കുള്ളൂ. പിന്നെ ഈ രണ്ട് പീരീഡിനുള്ളിൽ നിങ്ങൾ നിങ്ങളെ വയറ്റിൽ വഹിക്കുന്നത് എന്താ? കാഷ്ടമാണ്, അദിറത്വമാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് നല്ല ഐഡിയ എനിക്കുണ്ട് എന്നാര് പറഞ്ഞോടുത്ത്? മുത്തറഫ് ഇബിൻ അബ്ദുള്ള അഷ്ഹീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തതാണ്. ഈ അഹ്നഫ് ബിൻ ഖൈസ്, പിന്നെ മിസ്അബ് ബിൻ സുബൈർ, ഇറാഖിന്റെ ഗവർണറായി, ഇറാഖിന്റെ ഗവർണറായി മിസ്അബ് ബിൻ സുബൈർ. അപ്പൊ അഹ്നഫ് ബിൻ ഖൈസ് വന്നപ്പോ അഹ്നഫ് ബിൻ ഖൈസ് ഭയങ്കര ബുദ്ധിമാനാണ്, വളരെ വിവേകിയാണ്. അപ്പോ ഒരു അമീർ എന്നുള്ള ഗെറ്റപ്പിൽ മറ്റയാൾ വന്നപ്പോ ഇയാൾ ഇങ്ങനെ ഒന്ന് നോക്കിയിരുന്നു എന്നാണ് മിസ്അബ് ബിൻ സുബൈർ. അപ്പോ അഹ്നഫ് ബിൻ ഖൈസ് പറഞ്ഞതാണ്, ഖറജത മിൻ മജ്റൽ ബൗലി മറത്തെ, ഖറജത മിൻ മജ്റൽ ബൗലി മറത്തെ, മൂത്രവിസർജനം നടത്തുന്ന മാറി വഴിയാണ് നിങ്ങൾ രണ്ട് തവണ പുറത്തു വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് വല്ലാതെ നിഗളിക്കേണ്ട ഒരു പിന്നെ ആവശ്യമൊന്നുമില്ല എന്ന അർത്ഥത്തിൽ അഹ്നഫ് പ്രതികരിച്ചു എന്ന്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യൻ നിഗളിക്കാനില്ല, അഹങ്കരിക്കാനില്ല. മനുഷ്യൻ പിന്നെ പ്രജയായാലും പ്രജാധിപതിയായാലും നേതാവായാലും അനുയായി ആയിട്ടുണ്ടെങ്കിലും അള്ളാഹു എവിടുന്ന് പഠിച്ച മിൻ നുതുഫത്തിൻ ഖലഖഹു, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് നുതുഫയിൽ നിന്നാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നുതുഫയിൽ നിന്ന് പഠിച്ചു, ഫഖദ്ദറഹു, അള്ളാഹു നുതുഫയിൽ നിന്ന് പഠിച്ചപ്പോ അള്ളാഹു അവന് വിധി നിർണയം നടത്തി. അതെന്താ? അതെന്താ പറഞ്ഞത്? ഈ നുതുഫയിൽ നിന്ന് പഠിക്കുകയും തുടർന്ന് വിധി നിർണയം നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞത് എന്താ? ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നുതുഫയിൽ നിന്ന് പഠിച്ചു സിക്താണ്ടമായി 40 ദിവസം അല്ലെ, പിന്നെ ലീച്ചസിന് സമാന രക്തപിണ്ഡമായി 40 ദിവസം, പിന്നെ ഒരു മാംസപിണ്ഡമായി 40 ദിവസം അല്ലെ. അങ്ങനെ 120 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ ഗർഭപാത്രത്തിലേക്ക് നിയോഗിക്കുകയും ഗർഭസ്ഥ ശിശുവിൽ റൂഹ് ഊതുകയും ചെയ്യുന്നത് അല്ലെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനോട് പറയും ഈ മനുഷ്യന്റെ വിധി നിർണയം എഴുതാൻ, പുതുക്കി എഴുതാൻ. അതെന്താണ്? അത് അമലുഹു വ അജലുഹു വ റിസ്ഖുഹു വ ശഖിയുൻ അം സഈദ്, വ ശഖിയുൻ അം സഈദ്. ഈ മനുഷ്യന്റെ അമൽ, ഭൗതിക ലോകത്തെ ജോലി എന്ത് എന്നുള്ളത് എഴുതണം, എല്ലാം എഴുതണം അവിടെ. പിന്നെ അജൽ, ഡേറ്റ് ഓഫ് ഡെത്ത്, മരണത്തീയതി എന്നാണ് ഇയാള് മരിക്കുക, അത് എഴുതണം. പിന്നെ എഴുതണം റിസ്ക്, അന്നം, ഇയാൾക്ക് എന്തൊക്കെയാണ് ഉപജീവനമായിട്ട് ഉള്ളത് അത് എഴുതണം. പിന്നെ ഇയാൾ സൗഭാഗ്യവാനാണ് അതല്ല ദൗർഭാഗ്യവാനാണ്, ഇതും എഴുതണം. ശരി, അതാണ് മിൻ നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു, അത് മനുഷ്യനുള്ള വിധി നിർണയം. ഇതാണ് മുഫസ്സിറീങ്ങൾ ആ വിഷയത്തിൽ പറയുന്നത്. ആ വിധി നിർണയവും അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നുണ്ട്. സുമ്മ, പിന്നീട്, 4 മാസം കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കാൻ കുറച്ച് സമയമുണ്ട് അല്ലെ, അതുകൊണ്ടാണ് സുമ്മ പ്രയോഗിച്ചത്. സുമ്മ ലിത്തറാഹിയാണ്, പിന്നീട്. അസ്സബീൽ, മാർഗം, യസ്സറഹു, യസ്സറ അള്ളാഹു എളുപ്പമാക്കി, ഹു അവന്, അവനുള്ള മാർഗം എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് അതിന്റെ ഉദ്ദേശം? മാർഗം എളുപ്പാക്കിയാണെന്നുണ്ടെങ്കിൽ പ്രസവിക്കാനുള്ള മാർഗം എളുപ്പാക്കി അല്ലെ. ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം വളർന്ന് പരിണാമ ഘട്ടങ്ങളെ പിന്നിട്ട് മനസ്സിലായി പ്രസവം സമയമായിട്ടുണ്ടെങ്കിൽ ആ പ്രസവിച്ച് പോരാനുള്ള വഴി ആരാ എളുപ്പാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആലാണ്. അപ്പൊ ഇവിടെ പ്രസവിക്കാനുള്ള മാർഗം എളുപ്പമാക്കി എന്ന് പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞു. ഇമാം ഇബ്നു ജരീർ തബരിയുടെ വീക്ഷണം അതാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായം, പ്രസവിക്കാനുള്ള വഴി അവന് എളുപ്പാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മാർഗം തരപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മനുഷ്യ സഞ്ചയമുണ്ട ഇല്ല. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം ഇബ്നു ജരീറിന്റെ അഭിപ്രായം, ഇബ്നു ജരീർ തബരിന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത്. അതേസമയം ഇമാം അൽ ഹാഫിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത് സുമ്മ സബീല യസ്സറ, മാർഗം എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ ഏത് മാർഗമാണ്? ജീവിത മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയ ജീവിത മാർഗം. ആത്മീയ ജീവിത മാർഗം, മറ്റേ ജീവിത മാർഗം നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അത് കിട്ടും. പക്ഷെ അലഹമില്ല, അത് ഉദ്ദേശമാണ്. പക്ഷെ ഇവിടെ ഇബ്നു കസീർ പറഞ്ഞ ജീവിത മാർഗം എന്നറിയോ, ഇന്ന ഹദൈനഹു സബീല ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. ഇന്ന ഹദൈനഹു സബീൽ, മനുഷ്യന് നാം മാർഗം കാണിച്ചു, മാർഗം കാണിച്ചു, സന്മാർഗം കാണിച്ചു, ഇസ്ലാമിക മാർഗം കാണിച്ചു. ഇനി മനുഷ്യന് ഇമ്മ ശാകിറൻ, ഇസ്ലാമിക മാർഗത്തിൽ ജീവിച്ചിട്ട് നന്ദിയുള്ളവനായി ജീവിക്കാം, വ ഇമ്മ കഫൂറ, അതല്ലെങ്കിൽ നന്ദി കെട്ടും ജീവിക്കാം, നന്ദി കെട്ടും ജീവിക്കാം. അവിടെ നന്ദി കെട്ടി ജീവിക്കാൻ തന്നെ പഠിച്ച സ്വാതന്ത്ര്യം എന്നിട്ട് ഞാൻ നന്ദി കെട്ടി ജീവിക്കും എന്ന് പറയാനാ അല്ല. പിന്നെന്താ അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്? എന്താ അള്ളാഹു സുബ്ഹാനഹു തുടർന്ന് പറഞ്ഞത്? ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറ. ഇന്ന അഅതദിനാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാല വ സഈറ. അതാണ് തുടർന്ന് അതിന്റെ ഭാഗം. കാഫിറായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാഫിരീങ്ങൾക്ക് ഇന്നെന്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ രണ്ടാലൊന്നും സ്വീകരിച്ചിട്ട് അങ്ങനെ ഇഷ്ടം പോലെ പോകാനല്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല വിധിച്ച മാർഗത്തിൽ ജീവിക്കാനുള്ള മുന്നറിയിപ്പാണത് എന്ന് മനസ്സിലാക്കണം. ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞ ഇതാണ്, സുമ്മ സബീല യസ്സറ, മാർഗത്തെ എളുപ്പമാക്കി എന്നുണ്ടെങ്കിൽ എന്ത്? ഏത് മാർഗം? സത്യമാർഗം. അത് മനുഷ്യനെ എളുപ്പാക്കി ആ മാർഗേനെ ജീവിക്കാൻ. അതേപോലെ തന്നെ പിന്നെ ഇവിടെ രണ്ട് മാർഗമുണ്ട്, രണ്ട് മാർഗമുണ്ട്. ഇഷ്ടമുള്ള മാർഗം സ്വീകരിക്കാം, പക്ഷേ സത്യമാർഗം സ്വീകരിക്കണം എന്നുള്ള അള്ളാഹുവിന്റെ താക്കീതാണ്. സുമ്മ സബീല യസ്സറ. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് രണ്ടു ഉദ്ദേശമാണ്. അതാണ് ശരി അല്ലേ? ഏത് രണ്ടു ഉദ്ദേശമാണ്? ഇബ്നു ജരീർ തബരി പറഞ്ഞ ഉദ്ദേശമാണ്, ഇബ്നു കസീറും പറഞ്ഞത് ഉദ്ദേശമാണ്. എന്താ ഇബ്നു ജരീർ പറഞ്ഞത്? പ്രസവിച്ചു വരാനുള്ള മാർഗം എളുപ്പാക്കി. അത് അള്ളാഹു എളുപ്പാക്കിയിട്ടുണ്ട് അല്ലേ? എളുപ്പാക്കി. പ്രസവിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വഹദൈനഹു നജ്ദൈൻ, വഹദൈനഹു നജ്ദൈൻ. അതിലൊരു തഫ്സീർ എന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് വഴികൾ അവന് കാണിച്ചു എന്നാണ്. രണ്ട് വഴികൾ കാണിച്ചു. അതിൽ ഒരു വഴി ഏതാ കാണിച്ച്? രണ്ട് വഴികൾ കാണിച്ചു എന്നാണ്. ആ രണ്ട് വഴികൾ ഒന്നെന്താ? ഏതാ? ആ പ്രസവിച്ചു പോകണവന് മാതാവിന്റെ അമ്മിഞ്ഞ പകരുവാനുള്ള മാർഗം അല്ലെ? ഒന്നിനു കഴിയാത്ത പ്രസവിച്ച കുട്ടി ഒന്നിനും കഴിയില്ല, പക്ഷെ മാതാവിന്റെ അമ്മിഞ്ഞ കിട്ടിയാൽ അത് കുടിക്കാനറിയാം. അവിടെ അമ്മിഞ്ഞ അള്ളാഹു ഒരുക്കി അത് കുടിക്കാനുള്ള ബോധനം കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകും ചെയ്തു. മനസ്സിലെ? അതാണ് അള്ളാഹു എളുപ്പാക്കിയ ഒരു സംഗതി. പ്രസവം എളുപ്പാക്കി, പ്രസവിച്ചതിന് ശേഷം അമ്മിഞ്ഞ കുടിക്കുവാനുള്ള ആ ബോധനം അല്ലെ, അത് നൽകി അള്ളാഹു സുബ്ഹാനഹു തആല ആ മാർഗവും എളുപ്പാക്കി. പിന്നെ എന്താ എളുപ്പാക്കിയത്? നമ്മൾ അവസാനം പറഞ്ഞ ഇബ്നു കസീറിന്റെ അഭിപ്രായം എന്താ? ആ ജീവിത മാർഗം ആത്മീയമായി ധാർമ്മികമായി ഇസ്ലാമികമായി ജീവിക്കുവാനുള്ള മാർഗവും അള്ളാഹു എളുപ്പാക്കി. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തലച്ചോറ് നൽകി, വിവേചന ബുദ്ധി നൽകി, അള്ളാഹു സുബ്ഹാനഹു തആല നബിമാരെ നിയോഗിച്ചു, വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു അള്ളാഹു സുബ്ഹാനഹു തആല. പിന്നെ സത്യാസത്യം ഇവിടെ വിശദീകരിച്ചു. അതാണ് സുമ്മ സബീല യസ്സറ. അപ്പൊ അത് രണ്ടും ഉദ്ദേശമാണ്, രണ്ടും ഉദ്ദേശമാണ്. തയ്യിബ്, മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറഹു സുമ്മ സബീല യസ്സറഹു ثم اماته فاقبره ثم പിന്നീട് اماته اماتنا മരിപ്പിച്ചു فاماته അവനെ അല്ലാഹു സുബ്ഹാനഹു തആല മരിപ്പിച്ചു. ഇവിടെ മരിപ്പിച്ചു എന്നുള്ളത് ഇവിടെ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അമാത എന്നാണ് മരിപ്പിച്ചു. പക്ഷെ ഇവിടെ മരിപ്പിച്ചുണോ? ഇല്ല, പിന്നെയോ മരിപ്പിക്കാൻ പോണേ ഉള്ളൂ അല്ലേ? ഡേറ്റ് ഓഫ് ഡെത്ത് ഇവിടെ കുറിച്ചിട്ടേ ഉള്ളൂ, ഡെത്ത് ആയിട്ടില്ല, വരാൻ പോണേ ഉള്ളു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? മരിപ്പിച്ചു എന്ന് ഭൂതകാല ക്രിയ പ്രയോഗിച്ചത്. അതെന്തിനാ? മരിക്കും എന്നുള്ളത് എന്താണ്? ഉറപ്പാണ്, ഉറപ്പാണ്. അപ്പൊ ഭൂതകാലത്തൊരു കാര്യം കഴിഞ്ഞത് എപ്രകാരം ഉറപ്പുണ്ടോ അത്രമാത്രം ഉറപ്പാണ് മരിക്കും എന്ന കാര്യം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഭൂതകാല ക്രിയ പ്രയോഗിച്ചത്. സുമ്മ അമാതഹു, പിന്നീട് അള്ളാഹു അവനെ മരിപ്പിക്കും. ഫാണ ഉടനെ. അക്ബറഹു, എന്താ അക്ബറ? അവനെ ഖബറിൽ എത്തിക്കും, അവനെ ഖബറിൽ എത്തിക്കും. ജഅലഹു ഫീ ഖബരിൻ എന്നാണ്, ജഅലഹു ഫീ ഖബരിൻ അതാണ്. അക്ബറഹു, അവനെ ഖബറിൽ എത്തിക്കും. ഖബറിൽ എത്തിക്കും എന്നാണ് എന്താ? അവനെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഖബർ ജീവിതം നൽകും. മനുഷ്യന്മാരെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഖബറിൽ അടക്കണം എന്നതിന്റെ തെളിവാണത്. ഖബറിലാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യേണ്ടത്? അടക്കേണ്ടത്. അവനൊരു ഖബർ ഒരുക്കിയിട്ട് ആ ഖബറിൽ കൊണ്ടുപോയിട്ട് അടക്കുകയാണ് വേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ നിശ്ചയം, അള്ളാഹുവിന്റെ നിയമം. അതാണ് മനുഷ്യന്മാർ പാലിക്കേണ്ടത്, മനുഷ്യന്മാരെ മണ്ണിൽ മൂടുക എന്നുള്ളത്. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചപ്പോ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കളിൽ ഒരാൾ ഹാബീൽ, ഖാബീലിനെ കൊന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച സുന്നത്ത് എന്താ? എന്താ ഹാബീൽ ഖാബീലിനെ, ഖാബീൽ ഹാബീലിനെ കൊന്ന്, ആദം നബിയുടെ ഒരു മകൻ മറ്റൊരു മകനെ കൊന്ന്, അങ്ങനെ അത് അക്രമത്തിലൂടെയാണ് കൊന്നത് അല്ലേ. എന്താ സംഭവിച്ച്? അതായത് ഇവന് കൊന്ന് മയ്യത്ത് എന്ത് ചെയ്യണം, സഹോദരന്റെ ജഡം എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല, മനസ്സിലല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ ഖാല യാ വൈലത അഅജസ്ത അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ് ഫഉവാരി സൗഅത അഖീ ഫഅസ്ബഹ മിനൽ നാദിമീൻ. അതായത് അല്ലാഹു ഈ മയ്യത്തായിട്ട് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത് വീരല്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു കാക്കയെ പറഞ്ഞു, ഫബഅസല്ലാഹു ഖുറാബൻ, കാക്കയെ ബഹസു ഫിൽ അർ, ഭൂമിയിൽ എന്താണ് തരികയാണ്, എന്തിന്? കാക്ക എന്തോ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പൊ പറയാണ് കൊന്ന കാബീല് പറയാണ്, എന്റെ നാശമേ, ഈ ഒരു കാക്കയുടെ നിലവാരത്തിലെത്തുന്നതിൽ എന്നെ തൊട്ട് ഞാൻ അശക്തനായോ? അശക്തനായോ? അപ്പോ പിന്നെ എന്നിട്ട് ഔവാരിയാഹി, അങ്ങനെയായിരുന്നെങ്കിൽ കാക്കന്റെ നിലവാരത്തിലെത്തിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ സഹോദരനെ മറമാടാമായിരുന്നു. അങ്ങനെ അവൻ ഖേദിക്കുന്നവരിൽ പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഏതായാലും അവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല എന്താ പഠിപ്പിച്ചത്? ആ ഡെഡ് ബോഡി എന്ത് ചെയ്യണം? അത് മുവാറത്ത്, മണ്ണിൽ മൂടണം എന്നുള്ളതാണ്, മണ്ണിൽ മൂടണം എന്നുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു, അല്ല സഫറുള്ള മരിക്കാൻ സമയമായപ്പോ ആദം നബി മക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇനി അഷ്തഹി മിൻ സിമാരിൽ ജന്ന, മക്കളെ എനിക്ക് സ്വർഗത്തിലെ പഴം തിന്നാൻ ഭയങ്കര ഭൂതിയുണ്ട് എന്ന് പറഞ്ഞു മരിക്കാനായ സമയത്ത്. അപ്പൊ മക്കള് വാപ്പാന്റെ പൂതിയിലെ ഞാച്ചിട്ട് നാടുപാടും പോവുക, അങ്ങനെ തെരഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് മലക്കുകൾ വരുന്നത്. മക്കളോട് ചോദിക്കാൻ, നിങ്ങൾ എന്താ തെരയുന്ന? പറഞ്ഞു, ഞങ്ങളാ വാപ്പ സ്വർഗത്തിലെ പഴം തിന്നാൻ പൂതിയായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു, അപ്പൊ ഞങ്ങളത് തെരയാണെന്ന് പറഞ്ഞു. അപ്പൊ മലക്കൾ പറഞ്ഞു, വേണ്ട വാപ്പാന്റെ പിന്നിക്ക് വേണ്ടിട്ട് നിങ്ങൾ തെരയണ്ട, എല്ലാരും പോരാൻ പറഞ്ഞു, മക്കളോട് പോരാൻ പറഞ്ഞു. അങ്ങനെ മലക്കുകൾ വന്നു. അപ്പോ ഹവ അടുത്തുണ്ട്, മനസ്സിലല്ലേ. മലക്കളെ കണ്ടപ്പോ തന്നെ ഹവ ആദമിനോട് അടുത്ത്, കാരണം ഹവക്കെ അറിയാം മലക്കുകളെ. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മാറിക്കാൻ പറഞ്ഞ് മലക്കുകളെ സ്വീകരിച്ച്, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ വിധി പ്രകാരം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിപ്പിച്ച് മലക്കുകൾ. എന്നിട്ട് പിന്നെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത്, എന്നിട്ട് കവറൊരുക്കി, ആ കവറിലേക്ക് മലക്കുകൾ ഇറങ്ങി നിന്ന്, എന്നിട്ട് മലക്കുകൾ വാങ്ങി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയേക്ക് അത് സുഗന്ധദ്രവ്യമൊക്കെ പുരട്ടിയതിനു ശേഷം കേട്ടോ, കഫൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ മലക്കൾ നിസ്കരിച്ച് എന്നിട്ട് കബറിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൗതിക ശരീരം വാങ്ങി അത് കബറിൽ വെച്ച് മലക്കൾ മൂടിയിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കളോട് പറഞ്ഞ്, ഹാദിഹി സുന്നത്തുക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ ഇതാണ് നിങ്ങൾക്കുള്ള സുന്നത്ത്. ഏത് വിഷയത്തിൽ? മരിച്ചവരുടെ വിഷയത്തിൽ. അപ്പൊ അതാണ് അമാതഹു ഫഅഖ്ബറഹു, ഖബറിൽ ആക്കണം, മനസ്സിലായോ? അല്ലാതെ ചുട്ടുകരിക്കലോ ഭസ്മമാക്കിയിട്ട് വിതറലോ അതല്ലെങ്കിൽ ഒഴുക്കലോ അതൊന്നല്ല. പിന്നെ മയ്യത്ത് പിന്നെ മണ്ണിൽ സംസ്കരിക്കുകയാണ് വേണ്ടത്. അത് സുമ അമാതഹു ഫഅഖ്ബറ, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല മരിപ്പിക്കും, എന്നിട്ട് ഖബറിലാക്കുകയും ചെയ്യും. സുമ ഇദാ ശാഅ അൻശറ, സുമ പിന്നീട് ഇദാ ശാഅ അവൻ ഉദ്ദേശിച്ചാൽ, അവൻ ഉദ്ദേശിച്ചാൽ അൻശറഹു, അൻശറഹു എന്നാണ് എന്താ? ബഅസഹു എന്നാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കും മനുഷ്യനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. അൻശറഹു എന്ന് പറഞ്ഞാൽ ബഅസഹു, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തെഴുന്നേൽപ്പിക്കും. എവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കും? പരലോകത്തേക്ക്. എവിടുന്ന്? ഖബറിൽ നിന്ന്. ഖബറിൽ നിന്ന് യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ, ഖബറുകളിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് പുറപ്പെടുന്നതായ ദിവസം. കഅന്നഹും ഇലാ നുസുബി യൂഫിദു എന്ന് പറഞ്ഞല്ലേ, അതാണ് അൻശറഹു, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെയും അൻശറ എന്നുള്ളത് ഭൂതകാലക്രിയാണ്, ഭൂതകാലക്രിയാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതാല ആ ക്രിയ പ്രയോഗിച്ചത്. സുമ പിന്നീട് ഇദാശ അള്ളാഹു ഉദ്ദേശിച്ചാൽ അൻശറഹു, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇവിടെ നോക്കി, ഇവിടെ നിങ്ങളോട് എല്ലാവരോടും ചോദ്യമുണ്ട്. സുമ ഇദാശ അമാതഹു എന്ന് പറഞ്ഞില്ല, സുമ ഫ ഇദാശ അക്ബർ എന്നും പറഞ്ഞില്ല, ഇവിടെ മിൻ ഉത്ഫത്തിൻ ഇദാശ ഖലഖഹു എന്ന് പറഞ്ഞില്ല, ഫ ഇദാശ ഖദ്ദറഹു എന്ന് പറഞ്ഞില്ല, ഇവിടെയും ഇദാശ അസ്സബീല യസ്സറഹു എന്ന് പറഞ്ഞില്ല. ഇവിടെ സുമ ഇദാശ അൻശറ എന്ന് പറഞ്ഞു, ഇവിടെ ഇദാശ പറഞ്ഞു, അവൻ ഉദ്ദേശിച്ചാൽ അൻശറഹു, മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും കബറിൽ നിന്ന് തന്നെ. എന്തിനാ ഇവിടെ മാത്രം ഒരു ഇതാശ? അതായത് ബീജത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതിൽ ആരും അതിനെ കളവാക്കണില്ല. അത് കളവാക്കുന്നവരവിടെ അല്ല, അള്ളാഹു ഞങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നവരാണ് അവിടെ ഉള്ളത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതാല മാർഗം എളുപ്പമാക്കി എന്നുള്ളത് നിഷേധിക്കുന്ന സംഗതിയിൽ അത് ഇവിടെ ഉണ്ട്. അല്ല, നിഷേധിക്കുന്നവരുണ്ട് എങ്കിലും പിന്നെ അത് പിന്നെ ഇനിയിപ്പോ ഗർഭപാത്രത്തിന് പുറത്തു വരുന്ന സംഗതി അത് എളുപ്പമാക്കിയതാണെങ്കിൽ അത് സമ്മതിക്കുന്നവരാണ് ആളുകൾ. മരിപ്പിക്കുന്നു, ഖബറിലേക്ക് ആക്കുന്നു, ഇതൊക്കെ എന്താണ്? ഈ ദുനിയാവിൽ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് കാണുന്ന സംഗതിയാണ്, മനസ്സിലല്ലേ. ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും നിഷേധിക്കുന്നവരല്ല. അവർ നിഷേധിക്കുന്ന ഒരു സംഗതി ഉള്ളത് എന്താ? സുമ്മ അൻസറഹു, പിന്നീട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, നിഷേധിക്കുന്നത്, കളിയാക്കുന്നത്. അവിടെ എത്തുമ്പോഴാണ് അവർ പറയുന്നത് ഐദാ കുന്ന ഇമാമൻ നഖീറ, ഞങ്ങൾ ജീർണിച്ച് നുരുമ്പിയ ഹസ്ഥിപഞ്ചരങ്ങൾ ആയിട്ട് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയെ. മൈ യുഹ്യീൽ ഇമാം വഹിയ റമീം, എല്ലുകൾ പൊടിഞ്ഞ് നുരുമ്പിയതിനു ശേഷം ആരാണ് എല്ലുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക? ഇതൊക്കെ അവരുടെ ചോദ്യമാണ്. പിന്നെ ഇസ്ലാം അസ്ലം മതങ്ങൾ നേരെ പൊടിച്ച് എല്ലും പൊടി ഊതി കാണിച്ചിട്ട് പറയാണ്, മുഹമ്മദെ നിന്റെ റബ്ബ് ഇത് ജീവിപ്പിക്കുന്നാണോ നീ പറയുന്നത്? ഇതൊക്കെ അവരുടെ ചോദ്യമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയണ സുമ്മ ഇദാ ശാ, അത് മുന്നറിയിപ്പാണ് അല്ലെ, ഗൗരവ വർത്താനാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അൻഷറവു, അള്ളാഹു എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കും, ആളുകൾ ഉദ്ദേശിച്ചാലല്ല. മനസ്സിലെ, ആളുകളുടെ ഉദ്ദേശം അനുസരിച്ചല്ല. പിന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം അല്ലെ. കാരണം ഇതിനാണ് നിഷേധം, ഇതിനാണ് അവിടെ നിഷേധം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് സുമ്മ ഇദാശ, അവൻ ഉദ്ദേശിച്ചാൽ അൻഷറഹു, അൻഷൻ എന്ത് ചെയ്യും? അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു. കല്ല ലമ്മ യഖ്ദി മാ അമറ, കല്ല കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അർത്ഥത്തിൽ വരും. ഈ ആയത്തിന് തന്നെ രണ്ടർത്ഥാണ്. അതായത് ഒരർത്ഥം കല്ല അങ്ങനെ വേണ്ട, ലമ്മ യഖ്ദി അള്ളാഹു നടപ്പിലാക്കിയിട്ടില്ല, മാ അമറഹു അവൻ വിധിച്ചത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥപ്രകാരം, അതായത് അള്ളാഹു അവൻ ഉദ്ദേശിച്ചാൽ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോൾ അവിടെ നിഷേധികളുണ്ട്. അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയെ, ഉയർത്തെഴുന്നേൽപ്പിക്കുക, എന്നിട്ട് എന്താ ആര് ഇതുവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാത്തത്? അവരുടെ ചോദ്യമാണ്. ഇതുവരെ ആരും മരിച്ചോ നീച്ചോ എന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുക ചോദ്യം. അപ്പൊ അള്ളാഹു പറയുന്നത് കല്ല, ആ നിഷേധം വേണ്ട, ലമ്മ യഖ്ദി മാ അമറഹു, അള്ളാഹു വിധിച്ചത് അള്ളാഹു ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല, അത് നടപ്പിലാക്കാൻ പോണേ ഉള്ളൂ. ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിയാണ്, കൽപ്പനയാണ്, അത് അള്ളാഹു നിറവേറ്റും. ഇതുവരെ നിറവേറ്റിയിട്ടില്ല, അത് നിറവേറ്റാൻ പോകുന്നേ ഉള്ളൂ. അതാണ് കല്ല, നിങ്ങൾ ആരും എന്തുകൊണ്ട് ഇതുവരെ ഉയർത്തെഴുന്നേറ്റില്ല എന്ന ചോദ്യം അത് വേണ്ട. കാരണം എന്താ? ലമ്മാ യഖ്ദി, അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുവരെയും നിർവഹിച്ചിട്ടില്ല, മാ അമറഹു അള്ളാഹു വിധിച്ചതെന്തോ അത്. അപ്പൊ ഇവിടെ കല്ല ലമ്മാ യഖ്ദി മാ അമറ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ ഉദ്ദേശം? അള്ളാഹു എന്താണോ വിധിച്ചത് അത് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ്. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു നിർവഹിച്ചിട്ടില്ല. ലമ്മ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നിർവഹിച്ചിട്ടില്ല, എന്താ ഫ്യൂച്ചറിൽ നിർവഹിക്കും എന്നുള്ളത് കിട്ടാൻ. ഇപ്പൊ ഹൽ ജാ അ ഫുലാൻ, ഇന്ന ആള് വന്നോ ചോദിക്കും. ഹൽ ജാ വന്നു, അപ്പൊ അല്ലെങ്കിൽ ഹൽ അത്ത ഫുലാൻ, ഇന്ന ആള് വന്നോ. അപ്പൊ ലമ്മയെത്തി എന്നാണെന്താ? ഇതുവരെ എത്തിയിട്ടില്ല, വരും. ഇതുവരെ എത്തിയിട്ടില്ല, വരും. അങ്ങനെയാണ് ഈ ലമ്മയുടെ പ്രയോഗം. അപ്പോ കല്ല ലമ്മ യഖ്ദി മാ അമറ, അള്ളാഹു വിധിച്ചതും കൽപ്പിച്ചതും എന്തോ അത് ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വതാല നിർവഹിച്ചിട്ടില്ല, അത് നിർവഹിക്കാൻ പോണേ ഉള്ളൂ. അത് ഇതിന്റെ ഒരർത്ഥം. വേറൊരർത്ഥം കല്ല എന്ന് പറഞ്ഞാൽ ഹക്കൻ, ഉറപ്പായിട്ടും ലമ്മ യഖ്ദി, മനുഷ്യൻ നിർവഹിച്ചിട്ടില്ല, മാ അമറഹു, മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചതെന്തോ അത്. മാ യാതൊന്ന്, അമറ അള്ളാഹു കൽപ്പിച്ചു, ഹു അവനോട്. അപ്പൊ അള്ളാഹു മനുഷ്യനോട് കൽപ്പിച്ചതെന്തോ അത് ലമ്മ യഖ്ദി, മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല, നിർവഹിച്ചിട്ടില്ല. എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനോട് കൽപ്പിച്ചത്? എന്താ കൽപ്പിച്ചത്? അള്ളാഹു വിശ്വസിക്കാനാണ്. അള്ളാഹു അവതരിപ്പിച്ചതായ വിധി വിലക്കുകളെ മാനിക്കാനും അള്ളാഹുവിൽ വിശ്വസിക്കാനാണ് കൽപ്പിച്ചത്. അത് മനുഷ്യൻ നിർവഹിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. പല ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇപ്പൊ ഈ രണ്ടാമത് പറഞ്ഞ വീക്ഷണം അർത്ഥമാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കാണ്, أن صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. വേബർനിറ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, മനുഷ്യൻ അവനോട് കൽപ്പിച്ചത് നിർവഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന അല്ലാഹുവിന്റെ ആ വിധി അത് അല്ലാഹു സുബ്ഹാനഹു തആല ഇതുവരെ നിർവഹിച്ചിട്ടില്ല, അത് നിർവഹിക്കാൻ പോകുന്നു ഉള്ളു. പരലോക നിഷേധികളാണല്ലോ മനുഷ്യന്മാർ ഇവിടെ, ഈ അവരാണ് ഈ ഭാഗം കൈകാര്യം ചെയ്യുന്നത്. അവർ അഹങ്കാരികളുമാണ്, അവിശ്വാസികളുമാണ്, പരിഹാസികളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ചില തെളിവുകൾ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിച്ചിട്ടുണ്ട്, പുനഃസൃഷ്ടി നടത്തും, അതിനുള്ള തെളിവുകളെ മനുഷ്യന്മാർക്ക് ചെയ്യണം അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അറിയിക്കണം. ഫലിയന്തുരിൽ ഇൻസാൻ, മനുഷ്യൻ അവൻ നോക്കട്ടെ. ഫഉൽ ഫസീഹ എന്ന് പറയും, ലാമു ലാമുൽ അംർ എന്ന് പറയും. ഫലിയന്തുർ മനുഷ്യൻ നോക്കട്ടെ, അല്ല ഫലിയന്തുർ നോക്കട്ടെ, അൽ ഇൻസാൻ മനുഷ്യൻ എന്ത് നോക്കട്ടെ, ഇലാ തുആമിഹി അവന്റെ ഭക്ഷണത്തിലേക്ക്, ഭക്ഷണത്തിലേക്ക് മനുഷ്യൻ നോക്കട്ടെ. എന്തിനാ മനുഷ്യൻ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ, അതിനെക്കുറിച്ച് ആലോചിക്കാനാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. എങ്ങനെ തന്റെ മുന്നിൽ ഈ വിഭവം വന്നു, താൻ തിന്നുന്നത് അല്ലെ, താൻ ആഹരിക്കുന്നത് എങ്ങനെ അത് ഉണ്ടായി, അതിനെക്കുറിച്ച് ആലോചിക്കാൻ അള്ളാഹു സുബ്ഹാനഹു മനുഷ്യനെ ക്ഷണിക്കണം. അള്ളാഹു പറയുന്നു, അന്ന സബബിനൽ മാ സബ, അന്ന തീർച്ചയായും നാം, സബബിന സബബനാണ് ചൊരിഞ്ഞു, നാം ചൊരിഞ്ഞു, അൽമ വെള്ളം, സബ്ബൻ ഒരു ചൊരിയൽ, ഒരു ചൊരിയൽ എന്നുണ്ടെങ്കിൽ ഈ ചൊരിയലിന് ഒരു പ്രത്യേകത ഉണ്ട്, അതാണ് സബബിന സബ്ബൻ എന്നാണ്, പ്രത്യേകം ഒരു ചൊരിച്ചിലാണ്, അല്ലാതെ പിന്നെ നമ്മളിങ്ങനെ ഒന്നായിട്ട് ചൊരിയണ ആ രീതിയല്ല, ആ ചൊരിച്ചിലിന് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് ഈ മഫൂലി മുത്തലക്ക് പ്രയോഗിച്ചത്. അന്ന സബബിനൽ മാ സബ്ബ, നാം എന്ത് ചെയ്തു, വെള്ളം ചൊരിഞ്ഞു. എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല വെള്ളം ചൊരിയണത്, ആ മഴയായിട്ടാണ്, മനസ്സിലേ, അള്ളാഹു സുബ്ഹാനഹു തആല നീരാവിയെ ഉയർത്തി അതിനെ കാർമുകിലുകളാക്കി, ആ കാർമുകിലുകൾ അള്ളാഹു സുബ്ഹാനഹു തആല ചലിപ്പിച്ച് അതിനെ അള്ളാഹു സുബ്ഹാനഹു തആല അടുപ്പിച്ച് അതിനെ മഴയാക്കിയിട്ട് പെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്, വെള്ളം മുകളിൽ നിന്ന് ചൊരിയണത്. അപ്പൊ ആ ചൊരിയലിന് ഒരു പ്രത്യേകത ഉണ്ട്. അന്ന സബബിനൽ മാ സബ്ബ, സുമ്മ പിന്നീട് ഷഖഖിനൽ അർള ഷഖ, ഷഖഖിന എന്നാണ് നാം പിളർന്നു, നാം പിളർന്നു, ആരെ പിളർന്നു, അൽ അർള ഭൂമിയെ. അള്ളാഹു പറയുന്നത് സുമ്മ പിന്നീട് ഷഖഖിനൽ അർള, നാം ഭൂമിയെ പിളർന്നു, ഷഖൻ ആ പ്രത്യേക രീതിയിലുള്ള പിളർത്തൽ, പ്രത്യേക രീതിയിൽ അള്ളാഹു ഭൂമിയെ പിളർത്തി, ഉറച്ച മണ്ണ് അല്ലേ, ആ ഉറച്ച മണ്ണാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല പിളർത്തുന്നത്. എന്തിനെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിളർത്തുന്നത്, ആ ധാന്യമണി, ധാന്യമണി അത് അതിന്റെ ആ പിന്നെ മുള, മുള അത് വളരെ പിന്നെ ശക്തി കുറഞ്ഞതാണ് അല്ലെ, നേർത്തതാണ്, ആ നേർത്ത ധാന്യമണിയുടെ മുളയാണ് ഉറച്ച മണ്ണിനെ ചെയ്യുന്നത് പിളർത്തിയിട്ട് വരുന്നത്, അതാണ് സുമ ഷക്കിനൽ അർള ഷക്ക, പിന്നീട് നാം ഭൂമിയെ പിളർന്നു ഷക്കൻ. ഫഅംബത്തിന, അങ്ങനെ നാം മുളപ്പിച്ചു, അമ്പത്ത് എന്നാണ് മുളപ്പിച്ചു, അമ്പത്തിന ഫീഹ ഭൂമിയിൽ, ഫീഹ എന്നാണ് ഫിൽ അർള, ഭൂമിയിൽ നാം മുളപ്പിച്ചു, ഹബ്ബൻ എന്തിനാ മുളപ്പിച്ചു, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യമണികൾ, ധാന്യമണികൾ നെല്ല് ഗോതമ്പ് പോലുള്ള അങ്ങനത്തെ ധാന്യമണികൾ ഹബ്ബ്. അമ്പത്തിന ഫീഹ ഭൂമിയിൽ നാം മുളപ്പിച്ചു, ഹബ്ബൻ ധാന്യമണികളെ. വഇനബൻ, ഇനബ് സമറത്തുൽ കറം മുന്തിരി, മുന്തിരിയെ. വഖദുബൻ, ഖദുബ്, ഖദുബ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഖിയാറ്, പിസ വെള്ളരി ഖിയാറൊക്കെ പോലെ പച്ചക്ക് തിന്നൂലെ കായികൾ, അതിന് കതുബ് എന്ന് പറയും, കതുബ്. പിന്നെ കതുബ്, കതുബ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പിന്നെ ഖിയാറ് പോലുള്ള, അതേപോലെ ഈ പിസ പോലുള്ള ചെടികളുണ്ടല്ലോ, അതിന് കതുബ് എന്ന് പറയും. പിന്നെ കതുബ് വേറെ പ്രയോഗമുണ്ട് കതുബിന്, കതുബ് ഇതെല്ലാം ആർത്തുണ്ട്, മനസ്സിലായി. ഇപ്പൊ നമ്മള് പിന്നെ സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ചിട്ടുണ്ടല്ലോ തിന്നുന്ന പിന്നെ അങ്ങനത്തെ ചെടികൾ, അങ്ങനത്തെ ചെടികൾ അതാണ്. വഅനബൻ വഖദുബ, പിന്നെ കളവിന് ഒരു അർത്ഥം ഇടേണ്ടത് വസൈതൂൻ അമ്മ നഖല വസൈതൂൻ ഒലീവ് ഒലീവ് നഖൽ നഖൽ എന്നാണ് ഈത്തപ്പന സൈത്തൂനെയും നഖലിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയിൽ മുളപ്പിച്ചു വഹദായിഖ് ഹദായിഖ് എന്നാണ് തോട്ടങ്ങൾ ഗുൽബ ഗുൽബ് എന്നാണ് ഇടതൂർന്ന ഇടതൂർന്ന സസ്യലതാദികളാൽ ഇടതൂർന്ന സസ്യലതാദികളാൽ ഇടതൂർന്ന തോട്ടങ്ങളെയും അംബത് നഫീഹ ആ ഭൂമിയിൽ നാം മുളപ്പിച്ചു വഫാഖിഹത്തൻ വഅബ ഫാഖിഹ ഫാഖിഹ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ പഴങ്ങൾ വഫാഖിഹത്തൻ പഴങ്ങളെയും വഅബ അബ്ബ അബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെല കെല എന്നാണ് പുല്ല് കെല അബ്ബിന് കെല എന്ന് പറയും കെല പുല്ല് പുല്ല് ഉണ്ടല്ലോ മുറിച്ചും കെല ആണെന്നുണ്ടെങ്കിൽ കഥ ആ നടത്തുന്നുണ്ട് അല്ല കെല അബ്ബ എന്ന് അബ്ബ എന്ന് പറഞ്ഞാൽ കെല കെല എന്നർത്ഥം കതുബിനാണ് കഥ എന്നർത്ഥം കഥ മുറിച്ചു എന്നർത്ഥം ആ അർത്ഥപ്രകാരം അതിന് ആ കതുബ് കഥ എന്നർത്ഥപ്രകാരം അതിന് കുറെ ഉദ്ദേശാർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരർത്ഥം ഞാൻ പറഞ്ഞത് എന്ത് നമ്മള് പിന്നെ വെള്ളരി ഒക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഖിയാർ ഇതൊക്കെ കക്കരി പോലുള്ളതൊക്കെ അതൊക്കെ കതുബിൽ പെട്ടതാണ് അങ്ങനത്തെ സസ്യലതാദികളെ മുളപ്പിച്ചു എന്നർത്ഥത്തിൽ ജസറൊക്കെ ജസറൊക്കെ അതിൽ പെട്ട ജസറൊക്കെ ഇങ്ങനെ പുറച്ചും തരൂലേ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില സ്ഥലങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചുവന്ന കളറിൽ പറിച്ചു തരും ഫാഖിയത്തൻ അബ്ബ അബ്ബ എന്നാണ് കെല പുല്ല് പുല്ല് കാലികൾ മേഞ്ഞു നിന്ന പുല്ല് മറ കെല പുല്ല് ഈ അബ്ബ എന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളി അള്ളാഹു തആലാനു ഉമർ റളി അള്ളാഹു തആലാനു അവർക്ക് പിന്നെ ഈ കെല ഈ അബ്ബിന്റെ അർത്ഥം കിട്ടി അറിഞ്ഞില്ല എന്നാണ് അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളി അള്ളാഹു എന്താണ് അബ്ബ് എന്ന് അദ്ദേഹത്തെ ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്താണ് അത് പറയാ അതിന്റെ അർത്ഥം അപ്പൊ സുബ്ഹാനല്ല പിന്നെ അദ്ദേഹം പറയുന്ന അയ്യു സമാഇൻ തുദില്ലുനി വഅയ്യു അർളിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാ ഫീമാ ലാ ആലം ഔ കമാ ഖൽ അതായത് അള്ളാഹുന്റെ കിതാബിൽ എനിക്കറിയാത്തത് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഏത് മാനമാണ് എനിക്ക് തണലിട ഏത് ഭൂമിയാണ് എനിക്ക് അഭയം നൽകുക അള്ളാഹുന്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹുന്റെ ശിക്ഷയെ തൊട്ട് അതുകൊണ്ട് തന്നെ അബ്ബ് എന്നുള്ളതിന് അബൂബക്കറിന് അതിനർത്ഥം പറഞ്ഞില്ല അദ്ദേഹത്തിന് കിട്ടിയില്ല ഉമർ റളിയല്ലാഹു തആല അൻഹു അബ് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എന്താണ് അബ് അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ് പിന്നെ വല്ലാ പിന്നെ ഞാൻ ഈ അബ് എന്നുള്ളതിന്റെ അർത്ഥം ആലോചിച്ചിട്ട് ഞാൻ തക്കല്ലുഫ് കൃത്രിമത്വം കാണിക്കണം മനസ്സിലെ ഇങ്ങനെ ഒരു കൃത്രിമത്വം കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുർആൻ അതിൽ നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തെടുക്കുക മനസ്സിലായിട്ടില്ല അത് തേടിയിട്ട് നമ്മൾ പോകേണ്ട കാര്യമല്ല അപ്പൊ ഈ അബ് എന്നുള്ളത് പിന്നെ നമ്മൾ അറിയൽ അനിവാര്യമായിട്ടുള്ള ഈമാൻ കാര്യങ്ങളിലോ ഇസ്ലാം കാര്യങ്ങളിലോ പെട്ട ഒരു വിഷയമല്ല സ്വർഗം നമുക്ക് അനിവാര്യമാക്കണമെന്ന ഒരു വിഷയമല്ല അത് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നരകം നമുക്ക് അനിവാര്യമാകുന്ന ഒരു വിഷയമല്ല ഈ അബ് അതുകൊണ്ട് തന്നെ അറിയാത്തത് അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാഹസം കാണിക്കുക എന്നുള്ളത് വേണ്ട എന്നാര് പറയാണ് ഉമർ റളി അള്ളാഹു തആലാനു പറയുന്നത് അപ്പൊ ഈ അബ്ബിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളി അള്ളാഹു തആലാനു ഉമർ ബിൻ ഖത്താബ് റളി അള്ളാഹു അവരുടെ ആ സൂക്ഷ്മത മനസ്സിലെ അറിയാത്തത് പറയാതിരിക്കാനുള്ള അവരുടെ ആ സൂക്ഷ്മത ഇതിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളി അള്ളാഹുവിനും അറബി സാഹിത്യത്തിൽ അവർ അറിയപ്പെട്ട പ്രസിദ്ധരാണ് എന്നിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം പരിമിതി അല്ലെ അബ്ബിന്റെ അർത്ഥം അവർക്ക് അറിഞ്ഞില്ല എന്നുള്ള ആ പരിമിതി ഒരു വേള ഈ അബ്ബ് എന്നുള്ളത് എന്തുകൊണ്ട് അവർക്ക് അറിഞ്ഞില്ല അൽ അബ്ബ് എന്നുള്ള ഈ പ്രയോഗം എന്തുകൊണ്ട് അവർക്ക് പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ പണ്ഡിതന്മാർ പറയുന്നത് ഒരു കാലത്ത് ഇതൊരു അറബി ഭാഷയിൽ സ്ഫുടഭാഷയാണ് സ്ഫുടഭാഷയാണ് എന്ത് പുല്ലിന് അൽ അബ് എന്നുള്ളത് പക്ഷെ അതെന്ത് ചെയ്ത് അതിന്റെ പ്രയോഗം കാലഹരണപ്പെട്ട് വിശുദ്ധ ഖുർആന്റെ ഒക്കെ ഇറങ്ങുന്നതിനൊക്കെ കാലം മുമ്പ് ഈ അൽ അബ് എന്നുള്ള പ്രയോഗം കാലഹരണപ്പെട്ട് അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു ആ പ്രയോഗത്തെ ഇറക്കി അള്ളാഹു സുബ്ഹാനഹു വതാല ഇറക്കി കാരണം എന്താണ് അത് പിന്നെ സ്ഫുടഭാഷയാണ് സുന്ദര ഭാഷയാണ് മനസ്സിലെ അതുകൊണ്ടായിരിക്കാം കുറെ കാലം അത് ഉപയോഗിക്കാതിരുന്നത് കാരണത്താലായിരിക്കാം അവർക്ക് എന്തായത് അത് അജ്ഞമായത് അബ്ബ എന്നുള്ളത് അജ്ഞമായത് അങ്ങനെ ഉണ്ടാവും ഇപ്പൊ മദീനക്കാര് കത്തിക്ക് മുതിയ എന്നാ പറയാ കത്തിക്ക് മുതിയ എന്നാ പറയാ സിക്കീൻ എന്നല്ലേ ഇപ്പൊ നമ്മൾ പറയാ കത്തിക്ക് എന്താ പറയാ സിക്കീൻ മുദിയ എന്നാണ് മദീനക്കാർ പറയുക. അനസ് റളിയല്ലാഹു തആലനെ പറയാണ് ഞങ്ങൾ കത്തിക്ക് മുദിയ എന്നാ പറയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം മദീനക്കാർക്ക് കത്തിക്ക് മുദിയ എന്നുള്ള പ്രയോഗമാണ് അറിയാം. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ നബി ഒരു കഥ അറിഞ്ഞു. കഥ എന്താ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട കഥയാണ്. അതായത് രണ്ട് സ്ത്രീകൾ, അവർക്ക് രണ്ടാർക്കും ഓരോ കുട്ടികളുണ്ട്, ഓരോ കുട്ടികളുണ്ട്. ആ രണ്ട് സ്ത്രീകളുടെയും കുട്ടികളിൽ ഒന്നിനെ ഒരു ചെന്നായ വന്നിട്ട് എന്ത് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി, ചെന്നായ കൊണ്ടുപോയി. അപ്പോ പിന്നെ ഒരു കുട്ടി ശേഷിക്കുന്നുണ്ടല്ലോ, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ട് സ്ത്രീകളും തർക്കായി. ഒരു സ്ത്രീ പറഞ്ഞ് എന്റെ കുട്ടിയാണ്, മറ്റേ കുട്ടി സ്ത്രീ പറഞ്ഞ് എന്റെ കുട്ടിയാണ്, തർക്കായി. തർക്കായപ്പോ ഇവർ ഈ രണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് ദാവൂദ് നബിയുടെ അടുക്കലേക്ക് പോകാം വിധി തേടിയിട്ട്, ആരെ കുട്ടിയെന്നാന്ന് ദാവൂദ് നബി തീരുമാനിക്കട്ടെ. അപ്പൊ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെന്നപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത് മുതിർന്നവൾക്ക് വിധിച്ച്. അവർ രണ്ട് പെണ്ണുങ്ങളാണ്, അതിലൊന്ന് മുതിർന്നാണ്, മറ്റൊന്ന് പിന്നെ പ്രായം കുറഞ്ഞ. അപ്പൊ മുതിർന്നവൾക്ക് വിധിച്ച്, മുതിർന്നവൾക്ക് വിധിച്ചപ്പോ അവളെ ഹാപ്പിയായി ഇറങ്ങിപ്പോരാണ്. യഥാർത്ഥത്തിൽ കുട്ടി ആരുടേതാ, ഈ ചെറുതിന്റെയാണ്, അത് വിടുക. അതെന്ത് ചെയ്ത് വ്യസനിച്ച് ഇതിന്റെ കൂടെ തന്നെ വരികയാണ്. അപ്പൊ അവര് പറഞ്ഞാ നമുക്ക് സുലൈമാൻ നബിയോട് തേടാം, വിധി തേടാന്നാണ്, സുലൈമാൻ നബിന്റെ അടുക്കൽ പോകാന്നാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണെന്ത്, ഹുദു സിക്കീൻ, കത്തിയിടിക്കും, പിന്നെ അശുക്കുഹു ബൈനഹുമ, കുട്ടിയെ ഞാൻ എന്ത് ചെയ്യാൻ ഈ രണ്ട് പെണ്ണുങ്ങൾക്കിടയിൽ മുറിക്കാം, കഷ്ണിക്കാം എന്ന് പറഞ്ഞു. അപ്പോ മുതിർന്നവർ പറഞ്ഞ മാഫി മുഷ്കിൽ, പകുതി കിട്ടിയാൽ മതി എനിക്ക് തന്നെ. മറ്റേകൾ പറഞ്ഞ് വേണ്ട, കുട്ടി അവർക്ക് കൊടുത്തോളി, നിങ്ങൾ കുട്ടിയെ കഷ്ണിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി കുട്ടി ആരുടേതാണ്, ചെറിയ തന്നെ. അവർക്ക് വിധിച്ചു, മുതിർന്നവരോട് വണ്ടി വിടാൻ പറഞ്ഞു. ഏതായാലും അവിടെ ഹുദു സിക്കീൻ എന്ന റസൂലുള്ള പറഞ്ഞപ്പോ സിക്കീൻ എന്തെന്നുള്ള ആർക്കറിയില്ല, മദീനക്കാർക്ക് അറിയില്ല. സിക്കീൻ എന്നുള്ളത് പിന്നെ സ്ഫുടഭാഷയാണ്, ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, എവിടെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ പറഞ്ഞില്ലേ സിക്കീൻ എന്നുള്ളത് പറയും. പക്ഷെ അത് ആർക്കറിയില്ല, മദീനക്കാർക്ക് അറിയില്ല. കാരണം അതിന്റെ ഉപയോഗം, ആ പദത്തിന്റെ ഉപയോഗം അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉപയോഗിച്ചിരുന്ന എന്താണ്, മിദിയ എന്നുള്ളതാണ് കത്തിക്ക്. അപ്പോ പിന്നെ അനസ് റളിയല്ലാഹു തആലന്റെ സംഭവം അറിയിക്കണം എന്നാണ്, ഇങ്ങനെ ചില പ്രയോഗങ്ങൾ അത് ഉപയോഗിക്കാതെ കാലഹരണപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സ്ഫുടഭാഷകളെ ദൈവത്തിന്റെ വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാരണത്താലായിരിക്കാം അബൂബക്കർ റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും ഈ അബ്ബ് എന്ത് എന്ന് അറിയാതിരുന്നത്. ഫാക്കിഹത്തൻ വ അബ്ബ, അള്ളാഹു സുബ്ഹാനഹു വതആല ഫഅംബത്ന ഫീഹ ഹബ്ബ, പിന്നെ ഇവിടെ ഫാക്കിഹത്തൻ ഫ്രൂട്ട്സ്, അബ്ബ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പുല്ല്, മത്താഅല്ലക്കും വലി അനാമിക്കും, ഇതൊക്കെ അള്ളാഹു പഠിച്ചത് എന്തിനാ, മത്താഅല്ലക്കും നിങ്ങൾക്ക് വിഭവമായിട്ടാണ്, വലി അനാമിക്കും നിങ്ങളുടെ കാലികൾക്കും, അനാം എന്ന കാലികൾ, വലി അനാമിക്കും നിങ്ങളുടെ കാലികൾക്കും. അപ്പൊ നിങ്ങളുടെ കാലികൾക്കും നിങ്ങൾക്കും വിഭവമായിട്ട്, ഭോജന വിഭവം ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ഭൂമിയിൽ പടച്ചു. എങ്ങനെ പടച്ചു? അതിനാദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ചെയ്ത്, അന്ന സബബിനൽ മാ അസബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ, ഇതൊക്കെ മരിച്ചു കിടക്കുന്ന നിർജീവമായ മണ്ണിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നതാണ്. ഇതൊക്കെ മനുഷ്യന്മാര് കണ്ണുകൊണ്ട് കാണുന്നതും മനുഷ്യന്മാരറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സൃഷ്ടി നടത്തുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോയ മനുഷ്യന്മാരെ പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത് എന്താണ്, ക്ഷിപ്രസാധ്യാണ്. അതിൽ അഹങ്കരിക്കാനോ അവിശ്വസിക്കാനോ ഒന്നുമില്ല എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ബോധ്യപ്പെടുത്താണ്. മനസ്സിലായോ? ഖിയാമത്ത് നാള് സംഭവിക്കും എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തെളിവ് നിർത്തിയിട്ട് സ്ഥിരീകരിക്കുകയാണ്. ഇനി അള്ളാഹു പറയുന്നത് ഫൈദാ ജാഅതി സോഹ, ആ ഖിയാമത്ത് നാള് വന്നാൽ എന്ത് എന്നുള്ളതാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.